നമസ്കാരം ഡോക്ടർ ഷാജി മാത്യു, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലീഷ്.
ഡോക്ടർ ഷാജി, വരും വർഷത്തിൽ ഇലക്ട്രിസിറ്റി ബില്ല് വളരെയധികം കൂടുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പല പുതിയ നയങ്ങളും കണക്കിലെടുക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള നയങ്ങളായിരിക്കും ഇങ്ങനെ ഒരു കുത്തനെ ഉള്ള ഒരു ഇലക്ട്രിസിറ്റി ബില്ലിന്റെ വർധനവിന് കാരണമാകാൻ പോകുന്നത് അല്ലെങ്കിൽ സാധ്യതയുള്ളത്?
ഓസ്ട്രേലിയയിലെ ഇലക്ട്രിസിറ്റി പ്രൈസ് കൂടുന്നതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പം രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രൈസ് കൂടുന്നതിന്റെ ഒന്നാമത്തെ കാരണം അല്ലെങ്കിൽ കൂടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിന്റെ ഒരു കാരണം, നമ്മൾ പാരീസ് കമ്മിറ്റ്മെന്റ് ഇപ്പൊ ഈയിടെ നടന്ന പാരീസ് കമ്മിറ്റ്മെന്റ് ചെയ്ത കമ്മിറ്റ്മെന്റ് ആണ്. അതായത് 26% ഉള്ള കാർബൺ എമിഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്യും എന്നുള്ളത്, അതായത് 2005 അളവ് വെച്ച് നോക്കുമ്പോൾ 2030 മുമ്പായിട്ട് 26-28% കാർബൺ എമിഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്രകാരം നമ്മൾ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടായെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സസ് കൂടുതൽ വരികയും ഇപ്പോഴുള്ള കോൾ അതുപോലെ റിലേറ്റ് ആയിട്ടുള്ള പ്ലാന്റുകളുടെ പ്രൊഡക്ഷൻസ് കുറയ്ക്കുകയും ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ഇത്ര നാളുമായിട്ട് ചെയ്യുന്ന നമ്മുടെ കാർബൺ ടാർഗറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത് ബൈ 2030 അതായത് 23% എങ്കിലും അച്ചീവ് ചെയ്യാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ചില എക്സ്പേർട്സ് പറയുന്നുണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ 23% ഒരിക്കലും എത്തത്തില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ആണ് കാർബൺ എമിഷൻ സ്കീമിന്റെ ഒന്നില്ല, നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള കാർബൺ ടാക്സ് എന്നുള്ളത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, പിന്നെ അതുപോലുള്ളതാണ് എമിഷൻ ഡിഡക്ഷൻ സ്കീം, ഇങ്ങനെ രണ്ടു മൂന്ന് സ്കീമുകൾ ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ അതും പ്രകാരം ഗവൺമെന്റ് സ്കീം ഇത് രണ്ടിലേതെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടും എന്നുള്ളതാണ് ഒരു സൈഡിലുള്ളവർ ബാധിക്കുന്നത്. വേറൊരു സൈഡ് ബാധിക്കുന്നത് കൂടണമെന്നില്ല, എന്തായാലും സ്വല്പമെങ്കിലും കൂടും. നമുക്ക് ക്ലീൻ എനർജി വേണമെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറച്ചെങ്കിലും കൂടും, പക്ഷെങ്കിൽ പറയുന്നത് പോലെ വലുതായിട്ട് കൂടത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ മറുഭാഗം പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷത്തിൽ 2017 വില കൂടുമെന്നുള്ള സൂചനകൾ പല ഭാഗത്തും ഒന്നുമുണ്ട്, അത് എത്രത്തോളം ഒരു ബാധകമാകാൻ സാധ്യതയുണ്ട്?
അത് നോക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഒന്നുകൂടെ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു 10 മുമ്പ് നമ്മുടെ പ്രൈസ് ഓസ്ട്രേലിയൻ പ്രൈസ് ആയിരുന്നു വേൾഡ് പ്രൈസ് വെച്ചുമ്പോൾ വളരെ കുറവായിരുന്നത്. ലാസ്റ്റ് 10, അതായത് 2013 വരെ ഒരു 10 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ സ്റ്റേറ്റുകളിലും ഇപ്പം പെർത്തിലാണ് 30%, അഡ്ലേഡ് 41%, എനിക്ക് തോന്നുന്നു സിഡ്നിയാണ് മോർ ദാൻ 100%, അഡ്ലേഡും 70%, ഇങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു വർധനയാണ് 2013 വരെ ഉണ്ടായിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതേപോലെ വലിയൊരു വർധന ഇനിയും വരാൻ പോകുന്നില്ല. പക്ഷെങ്കിൽ ഓസ്ട്രേലിയൻ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഓരോ വർഷവും ഏതോ അറൌണ്ട് 4% റൈസ് നമ്മൾ സാധ്യമായിട്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ളൊരു വർധനമാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. അതിൽ കൂടുതൽ വലുതായിട്ട് വരണം എന്നുണ്ടെങ്കിൽ, ഉറപ്പ് പറയണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പോളിസി ക്ലിയർ ആയിട്ട് വരണം. എന്റെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് പോളിസികൾ ഈ വർഷങ്ങളുള്ള ഗവൺമെന്റുകളുടെ പോളിസി എടുക്കുന്ന ഡിസിഷൻ എടുക്കാൻ വൈമനസ്യം അല്ലെങ്കിൽ പല രീതിയിൽ ഒപ്പോസിഷൻ ഉള്ളതുകൊണ്ട് ആ പോളിസി ക്ലിയർ ആകാത്തതുകൊണ്ടുള്ള ഒരു ഇഷ്യൂഡായിരിക്കാം ഇങ്ങനെ ഒരു രീതിയിൽ പ്രൈസ് കൂടുമെന്ന് പറയാനുള്ള ഒരു കാരണം.
അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും സർക്കാർ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്?
അകത്ത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് നേരത്തെ ഉള്ള ഗവൺമെന്റ് ചെയ്തതാണ് കാർബൺ ടാക്സ് എന്നുള്ളത്. അതിന് പകരമായിട്ട് വേറൊരു രീതിയിൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എമിഷൻ ഇന്റൻസിറ്റി സ്കീം എന്നുള്ള ഒരു സ്കീമാണ് ഗവൺമെന്റ് ആലോചന ഉണ്ടായിരുന്നത്. ആദ്യം ഗവൺമെന്റ് പറയുകയും പിന്നീട് ഇപ്പം അതില്ല അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഗവൺമെന്റ് പറയുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണുന്ന എമിഷൻ ഒരു ബേസ് ലൈൻ വെച്ചുകൊണ്ട് 1% വരെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കോൾ അതുപോലുള്ള സോഴ്സിൽ നിന്നുള്ള എനർജിക്ക് ഒരു ബേസ് ലൈൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവർ പെനാൽറ്റി ഇടുകയും പുതിയ രീതിയിലുള്ള എനർജി വന്നിട്ട് ആ ബേസ് ലൈൻ താഴെയായിട്ട് നിൽക്കുന്നത് അവർക്ക് കുറവായിട്ട് നിന്ന് കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ക്രെഡിറ്റ് കൊടുക്കുകയും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ ഇപ്പോൾ ഉള്ള പല കോൾ ഫയർഡ് പ്ലാന്റുകൾ ഓരോന്നരാ നിർത്തേണ്ടി വരികയും അല്ലെങ്കിൽ അവർക്ക് പെനാൽറ്റി വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടുമെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതാണ് ബേസ് ലൈൻ. നമ്മുടെ ഓസ്ട്രേലിയ വൈഡ് എല്ലായിടത്തും കിട്ടുന്ന പവറിന്റെ ബേസ് എപ്പോഴും കോൾ ഫയർഡ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്യാസും ഇതുപോലുള്ള ഫയർ സ്റ്റേഷനുകളാണ്. ആ പവർ സ്റ്റേഷനിലെ പ്രൊഡക്ഷൻ ഒന്നിൽ കുറയ്ക്കുന്നതിന്റെ ഒരു അവസ്ഥ ഉണ്ടാവും. അല്ല എങ്കിൽ അത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ ടാക്സ് പോലെ പൈസ കൊടുത്തു കഴിയുമ്പോൾ അത് കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ ഓരോരുത്തരിലേക്കും വരും എന്നുള്ളതാണ് ഒരു ഡൗട്ട് ഉള്ളത്, അല്ലെങ്കിൽ അതാണ് എല്ലാവരും പ്രെഡിക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്സ്പേർട്സ് ആയിട്ടുള്ളവർ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ക്ലീൻ എനർജി വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെ എമിഷൻ വേൾഡ് വൈഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും എക്സ്ട്രാ പൈസ ആവും. പക്ഷെങ്കിൽ പറയുന്ന പോലെ അത്രയും ആകത്തില്ല. ഇപ്പൊ മുതൽ പോളിസി ക്ലിയർ ആക്കി ഇംപ്ലിമെന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ
ഓക്കെ. അപ്പോൾ ഒരു തീരുമാനത്തിന്റെ കാര്യത്തിൽ എപ്പോഴൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതിനെ പറ്റി സൂചനകളുണ്ടോ?
തീർച്ചയായിട്ടും ഇല്ല. ഇപ്പൊ നമ്മൾ കാണാവുന്ന ബൈക്ക് പഞ്ചായത്ത് ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് അല്ലയോ നെക്സ്റ്റ് ഡേയിൽ പ്രൈം മിനിസ്റ്റർ വന്നില്ല, ഞങ്ങൾ അങ്ങനെ തീരുമാനിക്കുന്നില്ല എന്ന് പറയുന്നതും. അപ്പോൾ തന്നെ ഒപ്പോസിഷൻ പറയുന്നത് ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്നു പിന്നീട് മാറ്റുന്നു, ഒരു റിലയബിൾ അല്ല, അങ്ങനെയുള്ള ഇഷ്യൂ വരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻസ് നടക്കുന്നു, അത് പൊളിറ്റിക്സ് ആണ്. അങ്ങനെ എപ്പോഴും ഏത് കൺട്രിയിലും സംഭവിക്കാം. പക്ഷെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പോളിസികൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. പ്രത്യേകിച്ച് AMO ഒക്കെ വളരെ രീതിയിലുള്ള സ്റ്റഡീസ് അടുത്ത 20 വർഷത്തേക്കുള്ള ഇഷ്ടംപോലെ റിപ്പോർട്ടുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ മുഴുവൻ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു പ്ലാൻ അവർക്കുണ്ട്. 2030 മുമ്പായിട്ട് കംപ്ലീറ്റ് നെറ്റ്വർക്ക്, അതായത് NEM എന്ന് പറഞ്ഞുകൊണ്ട്, നാഷണൽ ഇലക്ട്രിസിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓസ്ട്രേലിയ കംപ്ലീറ്റ്ലി കണക്ട് ചെയ്യുക എന്നുള്ള പ്ലാനും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്ലാനുകളെല്ലാം പല കോടികളിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞോളൂ, ഈ ഓരോ ഓർഗനൈസേഷനും ചെയ്യുന്നുണ്ട്. അപ്പൊ അതും എല്ലാമായിട്ട് ഒരു ധാരണയിലെത്തിക്കൊണ്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, പോളിസി വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകും. 40% or 30% ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല.
അപ്പോൾ ശ്രീ ഷാജി മാത്യു പറയുന്നതനുസരിച്ച് ഇപ്പോൾ പല പല മാധ്യമങ്ങളിലും അല്ലെങ്കിൽ വാർത്തകളിലും കാണുന്നത് പോലെ വർധനവിന് സാധ്യതയില്ല, മറിച്ച് ഒരു 4% അതിന് ചുറ്റുമോ ആയിരിക്കും വർധനവ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ പുതിയ നയങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ, അല്ലെ?
തീർച്ചയായിട്ടും അത്രേ അങ്ങനെയുള്ള ഒരു വർധനവേ ഉണ്ടാകത്തുള്ളൂ. അത് ഈ പറഞ്ഞതുപോലെ നമ്മള് സ്റ്റേജ് ബൈ സ്റ്റേജ് ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ, ഇപ്പം തന്നെ വിക്ടോറിയയിലെ അല്ലെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസിലെ 1-2 കോൾ പ്ലാന്റുകൾ ഓൾറെഡി ക്ലോസ് ഡൗൺ ചെയ്തു. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഷോർട്ടേജ് ഓഫ് പവർ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് പവർ മറ്റുള്ളിടത്തു നിന്ന് എടുക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് പ്രൈസ് കൂടുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രെഡിക്ഷൻ പ്രകാരം AMO പറയുന്നത് 2013 നമ്മൾ കാർബൺ ടാക്സ് നിർത്തിയത്, അന്നായിരുന്നു പ്രൈസ് കൂടുതലുണ്ടായിരുന്നത് ഓരോന്നിനും. അവരെ കണക്കും പ്രകാരം അത് കുറച്ചിട്ട് അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വലുതായിട്ടൊന്നും നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് പ്രൈസ് കുറച്ചിട്ടില്ല. രണ്ടാമത് ഇപ്പോൾ നോക്കുമ്പോൾ ഈ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ അവർ പ്രെഡിക്ട് ചെയ്യുന്ന 2017 ഈ കാർബൺ ടാക്സ് ഇല്ലാതെ തന്നെ പ്രൈസ് കൂടാമെന്നുള്ളതാണ്, എന്നിട്ട് പോലും കൂടാം. അപ്പൊ ഇത് കാണിക്കുന്നത് ഒന്ന് പോളിസിയുടെ ഇതില്ലാത്തതുകൊണ്ട് സ്കേഴ്സിറ്റി, അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ ഈ കോൾ പ്ലാന്റുകാർ ചിന്തിക്കുന്നത് ഇത് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് അവിടെ സ്റ്റോപ്പ് ആകുന്നു, അവർ പ്രോപ്പർ ഡിസിഷൻ എടുക്കാതെ ഒന്ന് ഈ ക്ലോസ് ഡൗൺ ചെയ്യുന്നു. അപ്പം പോളിസിയുടെ അഭാവം കൊണ്ട് അങ്ങനെ റോങ് ആയിട്ടുള്ള ഡിസിഷൻ പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്ലാന്റായിട്ട് എടുക്കാത്തത് കൊണ്ട് സഡൻ ഷോർട്ടേജ് ഓഫ് പവർ വരികയും അനുസരിച്ച് പ്ലാന്റ് പുതിയ പ്ലാന്റുകളോ അല്ലെ പുതിയ മേടിക്കേണ്ട ഈ പിന്നെ ഹോൾസെയിൽ മാർക്കറ്റിൽ പ്രൈസ് കൂടുന്ന അവസ്ഥയുണ്ടാവും. ഇതെല്ലാം ഒരു നമ്മൾ നാട്ടിൽ പറയുന്ന ഊഹാപോഹ കച്ചവടം എന്ന് പറയുന്ന പോലെ പ്രൈസ് അപ്പും ഡൗണും ആയിക്കൊണ്ടേ ഇരിക്കാൻ പറ്റും. ഇപ്പോഴത്തെ പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ 25-30 cents ആണ് ആവറേജ് ഓസ്ട്രേലിയ വൈഡ് പലയിടത്തായിട്ട് നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെർ യൂണിറ്റിന്. അതിന്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 5.5 cents to 6-7 അത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് തന്നെ പല ഹോൾസെയിലേഴ്സ് മേടിക്കുന്നത് അറൌണ്ട് 6 cents ഡിഫറൻസ് ഉണ്ട് പല നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് നമ്മൾ നോക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള വേരിയേഷൻസ് ഉള്ള മാർക്കറ്റിൽ പ്രൈസ് അപ്പും ഡൗണും ആകാൻ പറ്റും. അവിടെ ഒരു പോളിസിയാണ് വേണ്ടത്. പോളിസി ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രിഡിക്ട് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര പ്രൈസ് കൂടുമെന്ന് പറയാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഗുണം അല്ലെങ്കിൽ ലഭിക്കാവുന്ന പൊട്ടൻഷ്യലായിട്ടുള്ള ഏരിയകളിൽ പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കാണാവുന്നത് 5-1 വീടുകൾ ഇപ്പോൾ ഓസ്ട്രേലിയ വീട് നോക്കുകയാണെങ്കിൽ സോളാർ സിസ്റ്റം ആയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള സോളാർ സിസ്റ്റം ഉള്ളവർക്ക് പകൽ സമയങ്ങളിൽ സോളാർ വെച്ച് കഴിഞ്ഞാൽ ആ സോളാർ സിസ്റ്റം ഉള്ളപ്പം പകൽ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവുകയും അത് യൂസ് ചെയ്യുന്നവർക്ക് കൺസംപ്ഷൻ റെഡ്യൂസ് ചെയ്യുകയും അല്ലായെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് അത് എൻകറേജ് ചെയ്യണം. അതിപ്പോ എൻകറേജ് ചെയ്യുന്നുണ്ട്, പലയിടത്തും എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻകറേജ് ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള ഒരു ഇമ്പാക്ട് ഡയറക്റ്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിന് കുറയാൻ പറ്റും. പ്രത്യേകിച്ച് സോളാർ സിസ്റ്റം ഉള്ളവർക്ക്, ഇല്ലാത്തവർ അത് ബാധിക്കാമെന്നുള്ളതാണ് വേറെ രീതിയിൽ പറയുന്നത്. അപ്പം ഒന്നുകിൽ നല്ലത് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പോഴത്തെ ഗവൺമെന്റ് പോളിസി പ്രകാരം അത് വയബിൾ ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ഡോക്ടർ ഷാജി മാത്യു, ഇലക്ട്രിസിറ്റി ബില്ലുകൾ അടുത്ത വർഷം കുത്തനെ ഉയരുമെന്ന് വാർത്തകളും അതുപോലെ റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചർച്ച ചെയ്തതിന് വളരെയധികം നന്ദി.
താങ്ക്സ് ഡെലിസ്, അതുപോലെ എസ് പി എസിനും എന്റെ നന്ദി.